Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള കർമ്മഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരു ചോദ്യമുണ്ട്, ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പൂർവ്വ മീമാംസകർ പറയുന്നതും സിദ്ധാന്തവും എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസം നേരിടുന്നത് പൂർവ്വ ഈ പൂർവപക്ഷമായി ഇവിടെ പറയുന്നതെല്ലാം തന്നെ ഏതെങ്കിലും ദാർശനികന്മാരുടെ അഭിപ്രായമായിരിക്കും. പൂർവമീമാംസ ന്യായം, അതായത് ന്യായ വൈശേഷികം, സാഖ്യം, ബൗദ്ധ ദർശനങ്ങൾ, ജൈന മതം, മറ്റ് ചില ദ്വൈത മതങ്ങളെല്ലാം ഇവിടെ പൂർവപക്ഷമായിട്ട് വരുന്നുണ്ട്. ഈ പൂർവപക്ഷങ്ങളെല്ലാം മുൻപ് അധ്യയനം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കുമ്പോൾ ഏതാണ് പൂർവപക്ഷം, ഏതാണ് സിദ്ധാന്തപക്ഷമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്. ഇത് വായിക്കുമ്പോൾ ഇത് പൂർവപക്ഷമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ദർശനങ്ങളും ഒരാൾ അധ്യയനം ചെയ്തിരിക്കും. അങ്ങനെ അധ്യയനം ചെയ്തിരിക്കുന്ന ഒരാളിന് ഇത് വായിക്കുമ്പോൾ ഇത് പൂർവപക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം ഇല്ലാതിരിക്കുമ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ ഏതാണ് പൂർവപക്ഷം, ഏതാണ് സിദ്ധാന്തം എന്ന് മനസ്സിലാക്കാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോൾ ബ്രഹ്മസൂത്രം വരെ പഠിക്കുന്നതിന് വേണ്ടി ഈ സാമ്പ്രദായികമായ രീതി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആദ്യം ബ്രഹ്മസൂത്രം പഠിപ്പിക്കത്തില്ല. അവിടെ ആദ്യം ന്യായ വൈശേഷിക പൂർവമീമാംസ സാഖ്യം തുടങ്ങിയ ദർശനങ്ങളെല്ലാം സാമാന്യമായി പഠിപ്പിച്ചതിന് ശേഷമേ ബ്രഹ്മസൂത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി. വ്യാകരണം പോലുള്ള വിഷയങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പം വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. സാമാന്യമായി അതിൻ്റെ താല്പര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി. അതായത് ഇപ്പോൾ ഒരു വാക്യം വായിച്ച് അതിൻ്റെ വാച്യാർത്ഥം പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സംസ്കൃത ഭാഷയിൽ പരിചയമുള്ളവർക്ക് ഇതിൻ്റെ വാച്യാർത്ഥം വായിക്കുമ്പോൾ തനിയും മനസ്സിലാവും. പൂർവപക്ഷമാണോ സിദ്ധാന്തമാണോ എന്ന് പറയേണ്ട കാര്യമില്ല. പൂർവപക്ഷവും മറ്റ് ദർശനങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുള്ളവർക്ക് പൂർവപക്ഷം മനസ്സിലാവും. പിന്നെ ഓരോന്നിനും താല്പര്യം മാത്രം പറഞ്ഞാൽ മതി. വിശേഷിച്ച് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടി ഇവിടെ പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് സാധാരണ ഇത് ചർച്ച ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു പരിചയം ഇല്ലാത്തവർക്ക്, ഉള്ളവർക്ക് പ്രയാസമില്ല, ഇല്ലാത്തവർക്ക് പിന്നീട് ഇത് പൂർവപക്ഷമാണ്, ഇതിൻ്റെ അഭിപ്രായമാണ് എന്നെല്ലാം പ്രത്യേകം പറയേണ്ടി വരും. മറ്റത് കുറച്ചുകൂടെ ആദ്യം പ്രയാസമാണ്, ഈ ദർശനങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു പ്രയാസമേ ഉള്ളൂ. ബ്രഹ്മസൂത്രത്തിലേക്ക് വരുമ്പോൾ പിന്നീട് എളുപ്പമാണ്, കാരണം കാര്യം എളുപ്പം മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർ ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്ന് ആദ്യം ചോദ്യത്തെ മനസ്സിലാക്കും. അതിനൊരു പ്രയത്നം ആവശ്യമാണ്. അങ്ങനെ ചോദ്യം വരുന്നത് കൊണ്ടാണ് ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പോൾ ചോദ്യത്തെ മനസ്സിലാക്കുന്ന ഒരു പ്രയാസമുണ്ട്. മറ്റിടത്ത് അങ്ങനെ ചോദ്യം മനസ്സിലാക്കുന്ന പ്രയാസമില്ല. ചോദ്യം അറിയാം, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതിൻ്റെ അഭിപ്രായമാണ്. ഏത് സിദ്ധാന്തം പറയുന്നിടത്തും ആ സിദ്ധാന്തം പറയുന്ന ആളുടെ മനസ്സിൽ അനേക പൂർവപക്ഷങ്ങൾ കാണും. ഇതിനെതിരായി വരുന്ന ചോദ്യങ്ങൾ അത് ആ സിദ്ധാന്തം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഇതിൻ്റെ തന്നെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സമാധാനം പറഞ്ഞാണ് എന്ന് മനസ്സിലാവും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നതിനുള്ള സമയവും സൗകര്യവും ഒക്കെ അപര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കുന്നു. ഇത് ബ്രഹ്മസൂത്രമല്ല, എല്ലാ ദർശനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഏത് ദർശനം എടുത്ത് ചർച്ച ചെയ്താലും ശരി, അവിടെയെല്ലാം മറ്റ് ദർശനങ്ങൾ പൂർവപക്ഷങ്ങളായിട്ട് വരും. അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മവിദ്യയുടെയും കർമ്മത്തിൻ്റെയും ഫലത്തിൽ വരുന്ന വ്യത്യാസമാണ്. അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇവിടെ കൂടെ കൊണ്ടുവരുന്നത്. ഒരാശയം പറയുമ്പോൾ നമുക്ക് ആശയം മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ അതേ ആശയത്തെക്കുറിച്ച് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരികയോ അല്ലെങ്കിൽ പുറമേ നിന്നൊരു ചോദ്യം വരികയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആശയക്കുഴപ്പം വരും. നമ്മൾ ശരിയായി വ്യക്തമായി എന്ന് ധരിച്ചിരിക്കുന്ന കാര്യത്തിൽ തന്നെ വീണ്ടും ആശയക്കുഴപ്പം വരും. അത് നമ്മൾ ഇതിനെക്കുറിച്ച് എനിക്ക് ശരിയായ ജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് ധരിച്ചിരിക്കുന്നിടത്ത് വീണ്ടും സംശയം വരും. ആശയത്തിൻ്റെ വ്യക്തത നമുക്ക് ഉണ്ടായി നമ്മൾ ധരിക്കുന്ന പലപ്പോഴും നമ്മുടെ ഒരു ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചോദ്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ നമ്മുടെ ആശയത്തിൽ വരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളെയും പരിഹരിക്കുകയാണ്. ആവർത്തിച്ച് അത് അങ്ങനെ ചെയ്യുമ്പോൾ ആശയം വ്യക്തമായി വരുന്നു. പരോക്ഷമായിട്ടുള്ള ജ്ഞാനം വ്യക്തമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധാരാളം പൂർവോക്ഷങ്ങൾ കൊണ്ടുവന്നു, ധാരാളം ചോദ്യങ്ങൾ കൊണ്ടുവന്നു. അതിനെ ഊഹാപോഹം എന്ന് പറയും. ഇങ്ങനെ കൊണ്ടുവരിക, അതിനെ കുറിച്ച് വരുന്ന എല്ലാ ചിന്തകളെയും മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ ചിന്തയിലെത്തിച്ചേരുക. അതാണ് ശാസ്ത്രത്തിന്റെ ശൈലി. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിന് എന്തിനു ഇത്രയും ചോദ്യങ്ങൾ, എന്തിനു ഇത്രയും ചർച്ച എന്ന് തോന്നും. കാരണം ഇവിടെ ഉദ്ദേശം ജ്ഞാനപ്രാപ്തിയാണ്. എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ മറ്റെന്തെങ്കിലും ഒരു സിദ്ധി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ട് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കുള്ള ജ്ഞാനം, തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ചർച്ച എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന് വിപരീതമായ ജ്ഞാനങ്ങൾ കുറേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ജ്ഞാനം നമുക്ക് മനസ്സിലായി എന്ന് തോന്നാലും അവിടെ അവ്യക്തതകൾ കാണും. അപ്പോൾ വീണ്ടും അതിനെ പരിശോധിക്കേണ്ടി വരും പലതരത്തിൽ. അതുകൊണ്ട് പല രീതിയിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ അത് ഒരു തവണ ദൃഢമായി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് അതിനെ വരയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ദൃഢത വരുന്നതിന് വേണ്ടി ധാരാളം പൂർവോക്ഷങ്ങൾ അവിടെ വരികയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സാമാന്യ ഒരാൾ, വിശേഷ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ ഇത്തരം ചർച്ചയുടെ ആവശ്യമില്ല. സാമാന്യ ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ചർച്ച കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുമില്ല. മൂന്ന് തരക്കാരാണ്. വിശേഷ ബുദ്ധിയുള്ളവർക്ക് ഇത്രയും നിങ്ങളുടെ ചർച്ചയുടെ ആവശ്യം വരത്തില്ല. അവർക്ക് ഒരു തവണ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാകും. മധ്യ നിലയിലുള്ളവർക്കാണ് ഈ ചർച്ചയുടെ ആവശ്യം വരുന്നത്. ഇതുകൊണ്ട് കാര്യം മനസ്സിലാക്കാത്തവർക്ക് ഈ ചർച്ച കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നു. ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത, ദൃഢത അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർമ്മത്തിന്റെ ഫലം പറഞ്ഞു. തത്വജ്ഞാനം എന്താണ്, അതിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. മറ്റ് സാധനാ മാർഗങ്ങളിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം ഇവിടെ ഇതാണ്. നമ്മളൊരു തിയറി പഠിക്കുന്നു, എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കും. നമ്മൾ സയൻസ് ഒക്കെ പഠിക്കും, ആദ്യം ഒരു തിയറി എന്താണെന്ന് മനസ്സിലാകുന്നു, പിന്നീട് ലാബിൽ പോയിരുന്നതിന്റെ പ്രാക്ടിക്കൽ ചെയ്തു നോക്കും. എന്നിട്ട് രണ്ടിന്റെ റിസൾട്ട് ഒരുപോലെയാണോ, തിയറിയിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണോ പ്രാക്ടിക്കലിനും കിട്ടുന്നത് എന്ന് നമ്മൾ നേരിട്ട് മനസ്സിലാക്കും. എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷന്റെ നിഗമനത്തിൽ എത്തിച്ചേരുന്നു, ആ ഇതിന്റെ ഫലം ഇന്നതാണ്. ഇവിടെ അദ്വൈത വിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിയറിയും പ്രാക്ടിക്കലും രണ്ടില്ല. തിയറി തന്നെ പ്രാക്ടിക്കല്, പ്രാക്ടിക്കൽ തന്നെ തിയറി, രണ്ട് കാര്യങ്ങളില്ല. ശ്രവണം, മനനം, നിധ്യാസനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നു, ചിന്തിക്കുന്നു, വിചാരം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ തിയറി, ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ. ഇവിടെ ഇനി വേറൊരു കാര്യം ഇത് ചെയ്യാനില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരിടത്തു നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വേറിടത്ത് പോയി ചെയ്യാനായിട്ടൊരു കാര്യം ഇവിടെ ശേഷിക്കുന്നില്ല. നമ്മളെന്താണോ ശ്രവിക്കുന്നത്, നമ്മളെന്താണോ മനനം ചെയ്യുന്നത്, അതാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് ഈ കർമ്മവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പറയുന്ന ധ്യാനവും ഇവിടെ പറയുന്ന നിധ്യാസനവുമായിട്ട് വ്യത്യാസമാണ്. അദ്വൈതത്തിൽ പറയുന്ന നിധ്യാസനം, മനനം എന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങളുണ്ട്. അതാണ് ഈ പൂർവപക്ഷം എന്ന് പറയുന്നത്. ഈ സംശയങ്ങളോടുകൂടി, സംശയത്തോടുകൂടി പിന്നെ വിപരീത ജ്ഞാനങ്ങളുണ്ട്. തെറ്റായി ധരിച്ചിരിക്കുന്നു അദ്വൈത സിദ്ധാന്തത്തിന്, നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുന്നു. സംശയങ്ങളുണ്ട്. ഈ സംശയവും വിപരീതവും ജ്ഞാനവും കൂടി ചേർന്ന് നമ്മൾ വിചാരം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിചാരത്തിലിടയ്ക്ക് സംശയം വരുന്നു, വിപരീത ജ്ഞാനം വരുന്നു. ഇതിനെയെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ, ഒരാൾ പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായിട്ടുള്ള വിചാരമാണ് വരുന്നത്. എല്ലാവരും ചേർന്നുള്ള ഒരു വിചാരമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സംശയങ്ങൾ വരുന്നു, അതിനെ പരിഹരിക്കുന്നു. വിപരീത ജ്ഞാനങ്ങൾ പലതും ഉണ്ടായിരുന്നു നമ്മൾ നിവർത്തിച്ചു പോകുന്നതായിട്ട് നമുക്കറിയാമല്ലോ. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നു വരുന്ന സംശയങ്ങൾക്ക് ആ ചർച്ചയിലൂടെ സമാധാനം വരുന്നു. അത് നമ്മൾ അതുവരെ ധരിച്ചിരുന്ന ധാരണകൾ മാറുന്നു. അപ്പോൾ സംശയ വിപരീതങ്ങൾ മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം നമുക്ക് വ്യക്തമായി വരുന്നു എന്നർത്ഥം. അപ്പോൾ മനനം എന്ന് പറയുന്നത് ദൃഢമായി വരുമ്പോൾ ഈ സിദ്ധാന്തം വ്യക്തമായി വരുന്നു. ആശയം ആ വ്യക്തമായി വരുമ്പോൾ അവിടെ സംശയങ്ങൾ, വിപരീത ജ്ഞാനങ്ങൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് നിധ്യാസനമായി. അതാണ് ഇവിടുത്തെ നിധ്യാസനം. നിധ്യാസനത്തിന് ഇവിടെ വിചാരമാണ്. പക്ഷെ മനനവും നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രവണം പുരോഗമിച്ച് മനനം പുരോഗമിച്ച് വരുമ്പോൾ നിധ്യാസനം. നിധ്യാസനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ സിദ്ധാന്തം മാത്രമേ നമുക്ക് പിന്നെ വിചാരത്തിന് വിഷയമാകുന്നുള്ളൂ. ഈ പറയുന്ന പൂർവപക്ഷങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. മനനത്തിൽ പൂർവപക്ഷങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കാരണം അതൊക്കെ നമ്മൾ നിലവിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന സംശയങ്ങളോ ആണ്. ആ സംശയങ്ങളും മനനത്തിൽ പരിഹരിക്കുന്നു. നിധ്യാസനത്തിലേക്ക് വരുമ്പോൾ പിന്നെ അത്തരം സംശയങ്ങളില്ല, വിപരീത ജ്ഞാനമില്ല. ആശയം ഗ്രഹിച്ചു കഴിഞ്ഞു, പക്ഷേ അത് അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പോ ഗ്രഹിച്ചു കഴിഞ്ഞ ആശയങ്ങളെ വീണ്ടും ദൃഢപ്പെടുത്തും, അതിൽ വ്യക്തതയുണ്ടാക്കും. സംശയങ്ങളെല്ലാം ദൂരീകരിച്ചാണെങ്കിലും ആശയത്തെ ആവർത്തിച്ച് ദൃഢപ്പെടുത്തും. ആവർത്തിയിലൂടെ ആശയത്തെ പരോക്ഷമായ നിലയിൽ നിന്നും അപരോക്ഷമായ ഒരു നിലയിലെത്തിക്കുന്നു. അതാണ് നിധ്യാസനം. അവിടെയും വിചാരമാണ്. അവിടെ വിചാരം എന്ന് പറയുമ്പോൾ കൂടുതൽ ഏകാഗ്രമായ വിചാരം, കൂടുതൽ വ്യക്തമായ വിചാരം. മനന സമയത്തുണ്ടാകുന്ന സംശയങ്ങളും വിപരീത ജ്ഞാനവും നിധ്യാസന സമയത്ത് പ്രായണ കുറവായിരിക്കും. അത് തീരെ ഇല്ലാതായി ആശയം അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിന് സാക്ഷാത്കാരം എന്ന് പറയും. അതാണ് ആത്മാവ ഹരി ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ. ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സ് സംശയമുണ്ടോ എങ്ങനെ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കേണ്ടത്? ഉപായങ്ങളാണ് അടുത്ത് പറയുന്നത്. ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ. ഋഷിയുടെ ഉപദേശമാണ്. ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, ധ്യാനിക്കണം. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെയുള്ള ദേവതാധ്യാനം പോലെ അല്ല ഇത്. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന കൂട്ടുന്നത് ദേവതാധ്യാനമാണ്. അത്തരം ദേവതാധ്യാനമല്ല ഇത്. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് ഏകാഗ്രമായ വിചാരമാണ്, നിധ്യാസനം എന്ന് പറയുന്നത്. അതും ധ്യാനമാണ്. മനസ്സ് എവിടെ ഏകാഗ്രപ്പെടുന്നു അത് ധ്യാനമാണ്. ഇവിടെ ഈ ആത്മതത്വ പ്രതിപാദനത്തിൽ, ആത്മവിചാരത്തിൽ ഏകാഗ്രപ്പെടുന്നു. ഇവിടെ സംശയങ്ങളും വിപരീയങ്ങളും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സിദ്ധാന്തപക്ഷത്തിൽ മാത്രം മനസ്സ് നയിക്കുന്നതുകൊണ്ട് അതിനെ നിധ്യാസനം എന്ന് പറയുന്നു. അതാണ് സാധാരണ രീതിയിൽ പറയുന്ന ധ്യാനവും ഈ അദ്വൈതത്തിലെ നിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇത് പുസ്തകം നോക്കി വായിക്കുക എന്ന് പറയും. പുസ്തകം നോക്കി വായിക്കുമ്പോൾ അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം നോക്കി വായിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ശ്രവണം, മനനം, നിധ്യാസനം എല്ലാം അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതും വേറൊരാള് വിശദീകരിക്കുന്ന കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ പുസ്തകം എന്ന് പറയുന്നത് അക്ഷരം, അക്ഷരം പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾ ഉണ്ടാക്കുന്ന അത് ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു വായിക്കുമ്പോൾ. അവിടെ ശബ്ദം എന്ന് പറയുന്നത് ആ ജ്ഞാനം ഉണ്ടാകുന്ന ശബ്ദാത്മകമായിട്ടാണ്. തത്വമസി എന്നെഴുതിയിരിക്കുന്നവരടുത്ത് നമ്മൾ പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലിപിയിൽ നിന്നും നമ്മൾ സ്മരിക്കുകയാണ് ആശയത്തെ. സ്മരിക്കുന്നത് എങ്ങനെ? ഭാഷയിലൂടെ. ഭാഷ എന്തോ നമ്മുടെ സ്വന്തം ഭാഷ. നമ്മുടെ സ്വന്തം ഭാഷയിലൂടെ അതിനെ സ്മരിക്കുന്നു. അവിടെ നമുക്ക് വരുന്ന അസൗകര്യം, നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഉടൻ നിവർത്തിക്കുന്നതിന് ചിലപ്പോൾ ആ ഗ്രന്ഥത്തിൽ തന്നെ പിന്നൊരു സംശയം നിവർത്തിച്ചെന്ന് വരും. പക്ഷെ ആ സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് നമുക്ക് ബാഹ്യമായൊരു സഹായമില്ല. അസയം നമ്മൾ ശബ്ദത്തിലൂടെ ശ്രവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതായത് വേറൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമുക്ക് വേറൊരു ശബ്ദം കൂടി ശ്രവിക്കുന്നതിനുണ്ട്. അതായത് ഈ ആശയത്തെ, ഇത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഈ ആശയത്തെ വിശദമാക്കുന്ന വേറൊരു ജീവന്റെ ശബ്ദം. അപ്പൊ ആ ശബ്ദത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് ശ്രവണം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ടെന്നാണ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന പോലെയല്ല, വായിക്കുമ്പോൾ ഗുരുക്കന്മാരുടെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്, പക്ഷെ അവരുടെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കടക്കുന്നില്ല. ശ്രവണം നടത്തുമ്പോൾ എന്ത് വരുന്നു? വേറെ ആൾ പറയുന്ന കേൾക്കുമ്പോൾ ഇവരുടെ ശബ്ദം കൂടി, അതായത് ഈ ആശയത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ജീവന്റെ ശബ്ദം. ആ ശബ്ദത്തിലൂടെ നമ്മൾ ആശയത്തെ ഉൾക്കൊള്ളുന്നു. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. അതാണ് ശ്രവണമെന്ന് പറയുന്നത്. മനനമെന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ വേറൊരാളുടെ സഹായത്തോടുകൂടി, ബാഹ്യമായ ഒരു ആലംബനത്തോടുകൂടി, ഒരു ചർച്ചയിലൂടെ ഇത് ചെയ്യുമ്പോൾ അവിടെയും ഈ ശബ്ദം നമ്മളെ സഹായിക്കുന്നു. ശ്രവണ മനന, അതാണ് ജ്ഞാനം, ശബ്ദജന്യമായ ജ്ഞാനം എന്നൊക്കെ ഇവിടെ പറയുന്നത്. ശ്രവണ മനന ഇതിഹാസം കൊണ്ടല്ല, അങ്ങനെ ഒരു സഹായമുണ്ട്. അതിന് ഈ പൂർവപക്ഷം സിദ്ധാന്തം എന്നെല്ലാം പറയുന്നത് ആത്യന്തികമായി നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന സംശയങ്ങളും വിപരീത ഭാവനകളും തന്നെ. അത് ആ വ്യക്തിയുടെ സംസ്കാരമനുസരിച്ച് അതിന് മറ്റ് ദർശനങ്ങളുടെ ഒരു പശ്ചാത്തലം വരും. അത്തരം സംസ്കാരം ഇല്ലാത്തവർക്ക് അവരുടെ സ്വന്തം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരും. അതുകൊണ്ട് ഇതിൽ പറയുന്ന പൂർവപക്ഷങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റ് ദർശനങ്ങൾ അധ്യയനം ചെയ്യണം. ഇവിടെ പറയുന്ന ശ്രവണ മനന നിധ്യാസനങ്ങൾ ആണ് നമ്മൾ ഈ ചർച്ചയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശയം നമുക്ക് വ്യക്തമായി ധരിക്കാൻ കഴിയുന്നു, അതിനെക്കുറിച്ചുള്ള സംശയ വിവരീയങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിപ്പം നിധ്യാസനം എന്ന് പറയുന്ന അവസ്ഥയില്ല. സംശയാത്മകമായി നമ്മുടെ മനസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനസ്സ് മനനം എന്ന അവസ്ഥ. ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ സംശയമോ ഇല്ല, ആശയഗ്രഹണം മാത്രം നടക്കുമ്പോൾ ശ്രവണം. അതാണ് ഈ അദ്വൈത ചിന്തയുടെ രീതി. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവുമാണ്. ഇതാണ് രണ്ട് വിഷയങ്ങൾ. കർമ്മത്തിന്റെ ഫലം സുഖദുഃഖങ്ങളാണെന്ന് പറഞ്ഞു. ജന്മം,
സുഖദുഃഖം.
അതിന് താരതമ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കർമ്മത്തിന് താരതമ്യമുണ്ട്, കർമ്മം ചെയ്യുന്ന അധികാരികൾക്ക് താരതമ്യമുണ്ട്. കുറഞ്ഞ അധികാരികൾ, കൂടിയ അധികാരികൾ, യോഗ്യത കൂടിയവർ, യോഗ്യത കുറഞ്ഞവർ, അതനുസരിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ഇതെല്ലാം കർമ്മം എന്ന് പറയുമ്പോൾ വൈദിക കർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ശ്രൗധ സ്മാർത്ഥ കർമ്മങ്ങൾ, ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായി വരുന്നത്. ലൗകികമായ കർമ്മങ്ങൾക്കൂടെ വലിയ പ്രസക്തിയില്ല. ഈ കർമ്മങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കർമ്മം ചെയ്യുന്നവൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ ഫലം സുഖദുഃഖങ്ങൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവന്മാർ സുഖികളായും ദുഃഖികളായും കാണുന്നത്. ആ സുഖദുഃഖങ്ങളിലെ ഏറ്റക്കുറച്ചിലുള്ളൂ. ചിലർ അകാരണമായി കൂടുതൽ സുഖം അനുഭവിക്കുന്നു, ചിലർ വിപരീതമായി കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നു. അതിന് കാരണം അവരുടെ പുണ്യപാപങ്ങളാണ്. സത്കർമ്മങ്ങളിൽ നിന്ന് പുണ്യമുണ്ടാകുന്നു, പുണ്യത്തിൽ നിന്ന് സുഖമുണ്ടാകുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പാപം, പാപത്തിൽ നിന്ന് ദുഃഖം. ഇതാണ് ഇവിടുത്തെ സാമാന്യമായ കർമ്മ നിയമം. അതുകൊണ്ട് കർമ്മഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്, സുഖദുഃഖാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. മനുഷ്യത്വാദാരഭ്യ ബ്രഹ്മാന്തേഷു ദേഹവസ്തു സുഖ താരതമ്യം അനുശ്രൂയത് തദസ്ത തദ്ഹേതോഹോ ധർമ്മസ്യ താരതമ്യം ഗമ്യത ധർമ്മതാരതമ്യാൻ അധികാരി താരതമ്യം പ്രസിദ്ധം ച അർത്ഥിത്വ സാമർഥ്യാധികൃതം അധികാരി താരതമ്യം. അതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നത് തഥാച യാഗാദ്യനുഷ്ഠായിനാമേവ വിദ്യാസമാധി വിശേഷാ ഉത്തരേണ പഥാഗമനം. അതുകൊണ്ട് എന്താണ് യാഗാദ്യനുഷ്ഠായിന, യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ, വേദത്തിൽ വിധിച്ചിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അത് യാഗം, അതിനോടൊപ്പം ഉപാസനയും, ജ്ഞാനകർമ്മ, ജ്ഞാനകർമ്മം എന്ന് പറയുന്നത് ഉപാസനയും കർമ്മവും അതനുഷ്ഠിക്കുന്നവർ, അത് യാഗാദി എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം ഉപാസനയും, ജ്ഞാനകർമ്മ സമുച്ചയം, കർമ്മവും ഉപാസനയും സമുച്ചയമായി അനുഷ്ഠിക്കുന്നവർ. ഇതെല്ലാം നാലാ അധ്യായത്തിൽ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്യും. ബ്രഹ്മസൂത്രത്തിന്റെ അവസാന അധ്യായത്തിൽ, ഫലാധ്യായത്തിൽ നമ്മുടെ ചർച്ച ചെയ്യും. അങ്ങനെ യാഗാദികൾ അനുഷ്ഠിക്കുന്നവർക്ക് എന്ത് വരുന്നു? വിദ്യാസമാധി വിശേഷ, വിദ്യാസമാധി ധ്യാനം കൊണ്ടുള്ള ഏകാഗ്രത, അങ്ങനെ വിദ്യാസമാധി എന്ന് പറയും. ഉപാസന ധ്യാനം അതുകൊണ്ട് വരുന്ന ഏകാഗ്രത കൊണ്ട് ആ സമാധി വിശേഷ, വിശേഷമായ ഉപാസനയുടെ ഏകാഗ്രത കൊണ്ട് ഉത്തരേണ പഥാഗമനം, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ഗീതയിലും മറ്റും ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്, ഉപനിഷത്തുകളിലും പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ തന്നെ അവസാനം ഇത് വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകമായ ഉപാസനകൾ ശീലിക്കുന്നവർ, ആ ഉപാസനയുടെ ഫലമായിട്ട് അവർക്ക് സ്വേച്ഛയാ ശരീരം വെടിയുന്നതിന് കഴിയുന്നു. അതിവിടെ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും. അവർ ഈ സമാധി വിശേഷം എന്നിവിടെ പറഞ്ഞ ഏകാഗ്രത കൊണ്ട്, ഉപാസന കൊണ്ട് അവരുടെ മനസ്സിന് കിട്ടുന്ന ഏകാഗ്രത കൊണ്ട് പ്രാണനെ ഹൃദയത്തിൽ ഏകാഗ്രപ്പെടുത്തി, മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നെല്ലാം പ്രാണനെ പിൻവലിച്ച് ഹൃദയത്തിൽ, ഹൃദയത്തിൽ ആ പ്രാണനെ ഏകാഗ്രപ്പെടുത്തി ഹൃദയത്തിൽ നിന്നും മൂർധാവിലേക്ക് പോകുന്ന നാഡിയിലൂടെ ആ ജീവനെ പ്രവേശിപ്പിച്ച് ബ്രഹ്മരന്ധ്രത്തിലൂടെ ആ ജീവനെ ഊർധ്വലോകത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. അതായത് ബ്രഹ്മലോകത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്നു എന്ന് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇതൊരു അഭ്യാസത്തിന്റെ ഫലമാണ്. ഈ പറയുന്ന കർമ്മ, ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനം കൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഏകാഗ്രത, ആ ഏകാഗ്രതയുടെ ഫലമായിട്ടാണ് ഇങ്ങനൊരു അഭ്യാസത്തിലൂടെ ജീവന് മൂർധാവിലൂടെ പുറത്തേക്ക് വിടുന്നത്. ഇത് മുക്തിയാണെന്ന് ഇവിടെ പറയുന്നു. ഇത് ധ്യാനത്തിന്റെ ഫലമാണ്, ജ്ഞാനത്തിന്റെ ഫലമല്ല. ഇതും സംസാര അന്തർഗതമാണ്. അദ്വൈതി പറയുന്ന എന്താണ്? ഇതും സംസരണമാണ്, ജീവന്റെ ഗതിയാണ്. എന്നുവെച്ചാൽ ഇത് സംസാരത്തിന്റെ ഉൾപ്പെടുന്നതാണ്. സംസാരത്തിൽ നിന്ന് മുക്തമായൊരവസ്ഥയല്ല ഇത്. ശ്രേഷ്ഠമാണ്. സാധാരണയുള്ള മരണത്തെ അപേക്ഷിച്ച് ഇങ്ങനെ മരിക്കുന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ശരീരം വിട്ടു പോകും. സാധാരണ മരിക്കുമ്പോൾ പ്രാണൻ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും വഴിക്ക് പുറത്തു പോകാം. പ്രാണൻ ജീവന്റെ കർമ്മഗതി അനുസരിച്ച് അങ്ങനെ പോവാം എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. ആ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ഉപാസകൻ ആ പ്രാണനെ സ്വാധീനിച്ച് ഈ പറയുന്ന നാഡിയിലൂടെ, മൂർധാവിലൂടെ നേരെ ബ്രഹ്മലോകത്തിലേക്ക് യാത്രയാകുകയാണ് ആ ജീവൻ. അപ്പോൾ അത് ശ്രേഷ്ഠമാണ്. പക്ഷേ സദ്യവും മുക്തി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് നികൃഷ്ടമാണ്. മുക്തി ഇങ്ങനെയല്ല നേടേണ്ടത് എന്ന് പറയുന്നു. സസ്യ പ്രാണാഹ എന്ന ഉത്ക്രാമന്തി, നമ്മളിനി നാലാം അധ്യായത്തിലൊക്കെ ഇത് ചർച്ച ചെയ്യും. അവിടെ പ്രാണന് ഉത്ക്രമണം സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയുടെ ദേഹം നശിക്കുന്ന സമയത്ത് ഞാനി ഇങ്ങനെ ഒരു അഭ്യാസം ചെയ്യുന്നില്ല. ആ സമയത്ത് സമാധിയിലിരിക്കുന്നില്ല. സമാധി പരിശീലിച്ചിട്ട് കണ്ണുകൂട്ടി കാലും മുടക്കി പത്മാസനത്തിൽ ഇരുന്നിട്ടല്ല മരിക്കുന്നത്. അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല. തത്വജ്ഞാനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചർച്ച ചെയ്യും. അങ്ങനെ മരിക്കുന്നതിന്, അങ്ങനെ മരിക്കുന്നതാണ് സമാധി. അതെല്ലാം പറയുന്നത് ഇവിടെ പറയുന്ന യോഗികളെ സംബന്ധിച്ചിടത്തോളമാണ്, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അല്ല. തത്വജ്ഞാനിയുടെ മരണം, അതായത് ശരീരനാശം, മരണം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരനാശമെന്നേ ഉള്ളൂ. അത് ഏത് തരത്തിൽ സംഭവിക്കാം, ശരീരനാശവും മുക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആരെങ്കിലും കഴുത്ത് വെട്ടിക്കളഞ്ഞാലും മുക്തിക്ക് ദോഷമില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ മുമ്പിൽ ചെന്ന് ഒരാൾ തല ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞത്. തല വേണമെങ്കിൽ നിനക്ക് എടുത്തു, കാരണം ഈ തല കൊണ്ട് എനിക്ക് ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം നേടേണ്ടത് നേടിക്കഴിഞ്ഞു, അത് പിന്നെ ആ തല അറുത്ത് കളഞ്ഞു എന്ന് വിചാരിച്ച് ജ്ഞാനിക്ക് ഇവിടെ മുക്തിക്ക് തടസ്സമൊന്നുമില്ല. മുക്തൻ ഏത് തരത്തിലായാലും ആ മുക്തിക്ക് ഭംഗം വരുന്നില്ല. അതുകൊണ്ട് സമാധിയിൽ ഇരുന്ന് മരിക്കണമെന്നില്ല ജ്ഞാനി തത്വജ്ഞാനി മുക്തൻ. തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ മുക്തപുരുഷൻ. മുക്തൻ അങ്ങനെ ഒരു നിയമങ്ങളില്ല. കടന്നു മരിച്ചാലും മതി, നടന്നു മരിച്ചാലും മതി, എങ്ങനെ വേണമെങ്കിലും മരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവസാനം ഇങ്ങനെ തന്നെ മരിക്കണം. എന്നാൽ മാത്രമേ, അതായത് അയാളുടെ ശരീരനാശം ഇങ്ങനെ തന്നെ സംഭവിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ബ്രഹ്മലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കൽപ്പത്തിന്റെ അവസാന കാലം വരെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് ബ്രഹ്മാവിന്റെ ആ ഒരു കൽപ്പം തീരുമ്പോൾ ഈ ആളും മുക്തനായി തീരുന്നു എന്നാണ്. അവിടെ ഇരിക്കുന്നു മുക്തി തന്നെയാണ്, പക്ഷെ എന്നാൽ അവിടെ പ്രാരബ്ധം അവസാനിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന മഹാന്മാർ വീണ്ടും ലോകത്തിലേക്ക് അവർ തിരിച്ചു വരികയും മനുഷ്യരൂപമെടുക്കുകയും വീണ്ടും ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നെല്ലാം ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അവര് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ജന്മസിദ്ധന്മാരായിരിക്കും. ജന്മനാൾ തന്നെ അവര് ജ്ഞാനികളായിരിക്കും. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതായിട്ടും മറ്റും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, യാഗാദി അനുഷ്ഠായിനാം, യാഗാദികൾ അനുഷ്ഠിക്കുന്നവർ വിദ്യാ സമാധി വിശേഷാത്, അവരുടെ ഉപാസന കൊണ്ടുണ്ടാകുന്ന ഏകാഗ്രതയിലൂടെ ഉത്തരേണ പഥാഗമനം, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. ആ പോകുന്ന വിധങ്ങളെല്ലാം ഉപനിഷത്തുകൾ വിശദീകരിക്കുക. നമ്മൾ അവിടെ പഠിക്കേണ്ടതാണ് പോകുന്ന വഴിയും മറ്റും. കേവലൈഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ഭൂമാതിക്രമേണ ദക്ഷിണേന പഥാഗമനം. ഇതല്ലാതെ മറ്റിടത്ത് ഉപാസനയും കർമ്മവും, ഇങ്ങനെ അല്ലാതെ സാധാരണ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, അതായത് സ്വർഗമെന്ന് നമ്മൾ പറയുന്നത്. അതാണ് ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നത്. ബ്രഹ്മലോകത്തിലും പല സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു. അവിടെ പോയാൽ തിരിച്ചു വരുന്നതുകൊണ്ട്, തിരിച്ചു വരാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നവർ തിരിച്ചു വന്നാലും ഈ സംസാരത്തിൽ പെടത്തില്ല. ഭൂമിയിലേക്ക് വന്നാലും അവരിവിടെ വന്നിട്ട് അവർ സ്വേച്ഛയായി ഇവിടെ വരികയും തിരിച്ചു പോവുകയും ചെയ്യും. അവർക്കൊരിക്കലും സംസാരത്തിന് ദോഷങ്ങൾ ബാധിക്കുന്നില്ല. പക്ഷെ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവർ അങ്ങനെയല്ല. അവർ പോയിട്ട് അവർ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സംസാരിയായിട്ട് തന്നെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ശേഷ കർമ്മമനുസരിച്ച്, അവശിഷ്ട കർമ്മമനുസരിച്ച് അവർക്ക് ഇവിടെ ജന്മം കിട്ടുന്നു എന്നാണ്. അവരെങ്ങനെയുള്ളവരാണ്? ഇഷ്ടാപൂർത്ത ദത്ത സാധനയും, ഇഷ്ടം പൂർത്തം ദത്തം, ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കേവല കർമ്മങ്ങളെന്ന് പറയും, മറ്റത് ഉപാസനാ സഹിത കർമ്മങ്ങളെന്ന് പറയും. കേവല കർമ്മങ്ങളെന്ന് പറയുന്ന ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിഹോത്രം, തപസ്, സത്യം, വേദാനാഞ്ചാനുപാലനം, ആതിഥ്യം, വൈശ്വദേവം ച ഇഷ്ടമിത്യ വിധീയതി. അഗ്നിഹോത്രം വേദത്തിന് നിർദ്ദേശിക്കുന്ന കർമ്മമാണ്. തപസ്, കൃത്രം, ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ കർശനമായ നിയമങ്ങളുള്ള വ്രതങ്ങളാണ് കൃത്രം, ചാന്ദ്രായണം തുടങ്ങിയ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഓരോ പക്ഷത്തിൽ വളരെ ചെറിയ മാത്രയിൽ ഭക്ഷണം തുടങ്ങി ചന്ദ്രന്റെ വൃദ്ധിക്കനുസരിച്ച് അതിന്റെ അളവ് കൂട്ടിക്കൂട്ടി അവസാന ദിവസം, അതായത് 15 ദിവസത്തെ ഒരു പക്ഷം തീരുന്ന ദിവസം പൂർണ്ണമായ ഒരാളിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കുറച്ച് 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 കൊണ്ടുവന്ന് വീണ്ടും 15 ദിവസം കൊണ്ട് ഏറ്റവും മിനിമം ആഹാരം കഴിക്കും. 3 നേരം കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില വ്രതങ്ങൾ, ക്ലേശകരമായ വ്രതങ്ങൾ, അതാണ് തപസ്, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്. ഇതെല്ലാം ചില ദുരിതങ്ങൾ ക്ഷയിക്കുന്നതിന് വേണ്ടിയും ചില സിദ്ധികൾ നേടുന്നതിന് വേണ്ടിയും അനുഷ്ഠിക്കാറുണ്ട്. അത് അഗ്നിഹോത്രം, തപസ്, പിന്നെ സത്യം പറയുക, സത്യ പരിപാലനം, അഗ്നിഹോത്രം, തപസ്, സത്യം, വേദാനാംച അനുപാലനം, വേദം അധ്യയനം ചെയ്യുക, അധ്യാപനം ചെയ്യുക, രണ്ടും പേരും പഠിക്കുക, പഠിപ്പിക്കുക. ആതിഥ്യം, അതിഥി സൽക്കാരം, വൈശ്വദേവം, അത് വേദത്തിൽ വിശ്വദേവ വിശ്വദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് ബലിതൂവിയും മറ്റും. വൈശ്വദേവം ച, അതാണ് ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സ്മൃതികളിലും മറ്റും ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇഷ്ടകർമ്മങ്ങൾ, പൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുന്നു. വാപി, കൂപ, തടാകാദി ദേവത ആയതനാനിച അന്നപ്രധാനം ആരാമ പൂർത്തമിത്യ വിധീയത. വാപി, കിണർ, വാപി എന്ന് പറയുന്നത് വലിയ കിണറുകൾ, അതായത് ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരാ, അങ്ങനെയുള്ള കിണറുകളാണ്. അതായത് വാൽക്കിണർ എന്ന് പറയും. ചില ഭാഗത്തൊക്കെ അങ്ങനെ വെട്ടാറുള്ളൂ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഒരു സൈഡിൽ കൂടി ആ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കോരി
വരാം. മൃഗങ്ങൾക്കെല്ലാം അതിനകത്ത് ഇറങ്ങി വെള്ളം കുടിക്കാം. അങ്ങനെയുള്ളതാണ് വാപി എന്ന് പറയുന്നത്. ഒരു സൈഡിൽ കൂടി ഒരു ചാല് ചരിച്ചൊരു ചാല് കെട്ടിയിരിക്കുന്നു, അതിൻ്റെ അകത്ത് ഊരി വെള്ളം എടുക്കത്തക്ക സൗകര്യം, അതിന് വാപി എന്ന് പറയുന്നു. കൂപം, സാധാരണ കിണർ, തടാകങ്ങൾ, കുളങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുക, അതാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. ഇതൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ പൊതുവായി ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക്, അതാണ് പൂർത്ത കർമ്മം എന്ന് പറയുന്നത്. വാപി, കൂപ, തടാകാദി ദേവതായതനാനിച്ച ദേവതായതനങ്ങൾ, അമ്പലങ്ങൾ, അത് നിർമ്മിക്കുക. അന്നപ്രദാനം, അന്നദാനം ചെയ്യുക. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, അന്നദാനം. ആരാമം, പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ പൊതുവായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവൃത്തികൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇതിനെ പൂർത്തകർമ്മം എന്ന് പറയുന്നു. ഇഷ്ടം, പൂർത്തം, ദത്തം. ദത്തകർമ്മം എന്ന് പറയുന്നത് ദുഃഖി ആരെങ്കിലും സഹായത്തിനായി വന്നു കഴിഞ്ഞാൽ, അതായത് ഒരാൾ കഷ്ടപ്പെട്ട് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭയം കൊടുക്കുക. ശത്രുപീഡയിലും മറ്റും വന്ന് അഭയം ആവശ്യപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുക, അത് ദത്തകർമ്മത്തിൽപ്പെടുന്നു. അഹിംസ ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. സാധാരണ ദാനം, അത് ദത്തകർമ്മത്തിൽപ്പെടുന്നതാണ്. ഇതിനാണ് ദത്തകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടം, പൂർത്തം, ദത്തം, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക സാധാരണ. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇത്തരം കർമ്മങ്ങളോടൊപ്പം ഇതും വൈദികമായ കർമ്മങ്ങളും ലൗകികമായ കർമ്മങ്ങളും ഉണ്ട് ഇതിൽ. ഇതിനോടൊപ്പം ഉപാസനയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇഷ്ടപൂർത്ത ദത്തങ്ങളുടെ കർമ്മങ്ങളുടെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ കർമ്മങ്ങളിൽ ഉപാസന കൂടിയുണ്ട്, ഇവിടെ ഉപാസനയില്ല, കേവലം കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു. സാധാരണ മനുഷ്യർ ഉണ്ടല്ലോ, സോഷ്യൽ വർക്കർ എന്ന് പറയുന്നു, ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള കർമ്മങ്ങൾ. അങ്ങനൊരു ആധ്യാത്മിക വശമില്ലെന്ന് പറയാം, അതില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്, അത് എത്ര വലിയ ശ്രേഷ്ഠമായ കർമ്മമായാലും ശരി, അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വരുന്നു, അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് കാമനയുണ്ട്. ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ്, ആ പുണ്യകർമ്മത്തിന് എനിക്ക് ഫലമുണ്ടാകണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന നിഷ്കാമ കർമ്മം ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ഉപാസനയുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ എന്ന് പറയുന്ന ചെയ്യുന്നത് ഒരേ കർമ്മം തന്നെയാണ്, ഇവിടെ ഉപാസന എന്ന് പറയുന്ന ഒരു വശമില്ല. ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, ആധ്യാത്മികമായ ഒരു സൈഡില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ അതിന് നന്മയുണ്ട്, നന്മയുടെ വശമുണ്ട്, സദുദ്ദേശമുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അതിൽ ഫലത്തിനുള്ള ആഗ്രഹമുണ്ട്, ഇങ്ങനെ കർമ്മം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഫലം കിട്ടണം, പുണ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന നിഷ്കാമ കർമ്മമല്ല ഇവിടെ പറയുന്നത്, ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതാണ് അടുത്ത് പറയുന്നത്, കേവലേഹി ഇഷ്ടാപൂർത്ത ദത്ത സാധനേഹി ധൂമാതിക്രമേണ, ധൂമ മാർഗത്തിലൂടെ ദക്ഷിണേന പഥാഗമന, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു, ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു. ഇയാൾ ഈ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്. ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു, കർമ്മഫലം അനുഭവിച്ചതിന് ശേഷം തിരിച്ച് അവന്റെ ശേഷിക്കുന്ന കർമ്മം എങ്ങനെയോ അതനുസരിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നു, ഇവിടെ ജീവിക്കുന്നു, വീണ്ടും കർമ്മം അനുസരിച്ച് ജന്മം മുന്നോട്ട് പോകുന്നു. സംസാരം അവിടെ അവസാനിക്കുന്നില്ല, ജനന മരണവും ദുഃഖവും സുഖവും ഒന്നും അവിടെ അവസാനിക്കുന്നില്ല. ഇതിന് ദക്ഷിണായന മാർഗം എന്ന് പറയുന്നു, മറ്റത് ഉത്തരായണ മാർഗം. അപ്പൊ കേവല കർമ്മികൾക്ക് ദക്ഷിണായന മാർഗവും ഉപാസനാസഹിതമായി കർമ്മം ചെയ്യുന്നവർക്ക് ഉത്തരായണ മാർഗവും, ഇത് ശ്രുതികളിൽ പറയുന്നതാണ്. ഇത് രണ്ടും സംസാരമാണ്, സംസാര ഗതമാണ്. ഗതാഗതം കാമകാമാലഭന്തേ ഗീതയിൽ പറയും. ഈ രണ്ട് മാർഗത്തെക്കുറിച്ചും ഗീതയെ വിശദീകരിച്ചതിന് ശേഷം പറയും. കാമകാമന്മാര്, കാമ്യമായ സുഖങ്ങളെ കാമിക്കുന്നവര്, കാമകാമന്മാര്, കാമ്യങ്ങളായിരിക്കുന്ന വസ്തുക്കളെ, സ്വർഗം വരെയുള്ള സുഖങ്ങളാകാം, അതിനെ കാമിക്കുന്നവര് ഗതാഗതം ലഭന്തി, അവർക്ക് ഗതാഗതമാണ്, പോക്കുവരവാണ്, ഇവിടെ നിന്ന് പോകുന്നു, തിരിച്ചിവിടേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിൽ ദക്ഷിണായന മാർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉത്തരായന മാർഗം, ലൗകിക കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് സാധാരണ കർമ്മങ്ങൾ, അതേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പറയുന്ന ഇഷ്ട കൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുക, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന സഹിതമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കർമ്മമല്ല, ഉപാസനാസഹിതമായ കർമ്മമല്ല, അതിലും വ്യത്യാസമുണ്ട്. നിഷ്കാമ കർമ്മങ്ങളിൽ കാമന കൂടി ഇല്ല, കാമ്യകർമ്മങ്ങളെ അവിടെ ഒഴിവാക്കുന്നു. കാമ്യകർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് നിഷ്കാമകർമ്മം. അതിന്റെ ഫലം ദക്ഷിണ ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമല്ല, മറിച്ച് ചിത്തശുദ്ധിയാണ്. ആ സമയം ഇവിടെ പറയുന്ന ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നതുകൊണ്ട് അവിടെയും കാമനയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകുന്നത്, സുഖകാമനയുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. നിഷ്കാമകർമ്മിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അയാൾ കർമ്മത്തിന്റെ സാധ്യത്വേന, ഫലത്വേന, മോക്ഷത്തെക്കൂടി കാംക്ഷിക്കുന്നില്ല, ചിത്തശുദ്ധിയെ കൂടി കാമിക്കാതെ കർമ്മം ചെയ്യുന്നു. അപ്പോൾ അത് നിഷ്കാമകർമ്മമായി, അതുകൊണ്ട് ആ കർമ്മം ഫലം കൊണ്ട് അവനെ ബന്ധിക്കുന്നില്ല, മറിച്ച് ചിത്തശുദ്ധിയിലൂടെ അവനെ മുക്തനാക്കുന്നു. അതുകൊണ്ട് അത് വേറെയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനവും നമ്മളെ ബന്ധിക്കുമോ ദക്ഷിണായന മാർഗത്തിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ട് അത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയ്ക്ക് ഇവിടെ അവസരമില്ല. ഇതെല്ലാം വേറെ വേറെയാണ് കർമ്മങ്ങൾ. പറയുന്നു, തത്രാപി സുഖ താരതമ്യം തത്സാധന താരതമ്യം ച ശാസ്ത്രാദ് യാവത് സംവാദം ഉഷിത്വ ഇത്യസ്മാത് ജന്യതേ. പറയുന്നു, ഈ കർമ്മങ്ങളെ രണ്ടു തരത്തിലുള്ള ഗതിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അധികാരി താരതമ്യം സുഖതാരതമ്യം എല്ലാം ശാസ്ത്രത്തിൽ പറയുന്നു എന്നാണ്. തത്രാപി സുഖതാരതമ്യം, ബ്രഹ്മലോകത്തിലാണ് ഏറ്റവും വലിയ സുഖം. നമ്മൾ അത് കഴിഞ്ഞ് സുഖതാരതമ്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയും.